بسم الله الرحمن الرحيم. إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت.
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഫിത്താറാണ് ഇവിടെ വിശദീകരിച്ചത്. ഇന്ന് സൂറത്ത് ഇദശംസു കുവ്വിറത്ത്, ഇദശംസു കുവ്വിറത്ത്. ഇദശംസു കുവ്വിറത്ത്, അത് സൂറത്ത് തക്വീർ. ഇതിന് ഹദീസിൽ ഇദശംസു കുവ്വിറത്ത് എന്ന നാമകരണം വന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് പറഞ്ഞില്ലേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ, ഈ സൂറത്തിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താ? ആ മൻ അറാദ അൻ യൻദുറ ഇല യൗമിൽ ഖിയാമ ഫലിഖറ സൂറത്ത് ഇദശംസു കുവ്വിറത്ത് വഇദസ്സമാഉ ഫതറത് വഇദസ്സമാഉ ഇൻശഖത്. അന്ത്യനാളിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നവർ അവർ സൂറത്തു ഇദശംസു കുവ്വിറത്തും ഇദസ്സമാഉ ഫതറത്തും ഇദസ്സമാഉ ഇൻശഖത്തും പാരായണം ചെയ്യട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ സൂറത്ത് പ്രത്യേകം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശം നടത്തി അക്കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇദശംസു കുവ്വിറത്ത്, അതാണ് സൂറത്തിന്റെ പേര്. പിന്നെ സൂറത്ത് തക്വീർ എന്നും ഇതിന് നാമകരണം ഉണ്ട്. സൂറത്തിന്റെ മറ്റൊരു മഹത്വം അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ശയ്യബത്നി ഹൂദു വഅഖവാതുഹ, ശയ്യബത്നി ഹൂദു വഅഖവാതുഹ, സൂറത്ത് ഹൂദും അതിന്റെ സഹോദരികളും എന്നെ നര പിടിപ്പിച്ചു, എനിക്ക് നര ഏൽപ്പിച്ചു എന്നാണ്. നര എന്ന സുൽത്താന്റെ മുടിക്ക് നര ബാധിച്ചു എന്നുള്ള അർത്ഥത്തിൽ. എന്തിനാണ് പറഞ്ഞ്? ഈ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരികൾ എന്ന് പറഞ്ഞെങ്കിൽ സൂറത്തുൽ വാഖിയ, സൂറത്ത് അമ്മ, പിന്നെ സൂറത്തുൽ കുവ്വിറത്ത്. ഈ സൂറത്ത് ഹുദു അഖവാതുഹ, സൂറത്തുൽ വാഖിയ, സൂറത്തു നബ, പിന്നെ സൂറത്തു കുവ്വിറത്ത്. പിന്നെയുണ്ട് ഒരു സൂറത്ത് മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത്, വൽ മുർസലാത്തി ഉർഫ എന്ന സൂറത്ത്. ഏതായാലും അന്ത്യനാളിലെ പരാമർശമാണ്. ചില റിപ്പോർട്ടുകളിൽ സൂറത്ത് ഹൂദിൽ ഏത് പരാമർശമാണ് നര ബാധിച്ചത് എന്ന് റസൂലുള്ള പറയുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഓർമ്മ വരുന്നില്ല, ഏതായാലും പിന്നെ നിസ്ലാസ്ലം മാത്രങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങളെ പിന്തുടരാൻ ആഹ്വാനം ചെയ്യുന്ന വചനമാണ്. ഏതായാലും പിന്നെ ഇവിടെ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരികളും എന്നെ നരബാധിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിസ്ലാസ്ലം മാത്രങ്ങൾ അതിലുള്ള വിഷയങ്ങൾ ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരപിടിച്ചു എന്നുള്ളതാണ്. ഹൂദിൽ, സൂറത്തു ഹൂദിൽ പിന്നെ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, പരലോകവുമായി ബന്ധപ്പെട്ട്, പരലോകത്തെയും അതേപോലെ വിശ്വാസ കാര്യങ്ങളെയും കളമാക്കിയ ജനസമൂഹങ്ങളെക്കുറിച്ച്, അത് പ്രബോധനം നടത്തിയ പ്രബോധകന്മാരെ കുറിച്ചൊക്കെയുള്ള പരാമർശമാണല്ലോ. ഏതായാലും പിന്നെ ആ സൂറത്തും പിന്നെ അതിന്റെ സഹോദരികൾ, അതിൽപ്പെട്ടതാണ് ഇത്, സൂറത്തു തക്വീർ, സൂറത്തുൽ ഇദശംസ് കുവ്വിറത്. കാരണം പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള നല്ല പരാമർശങ്ങൾ ഇതിൽ പിന്നെ നന്നായിട്ടുണ്ട്. 12 തവണ അള്ളാഹു സുബ്ഹാന തആല ഇദ എന്ന് തുടർച്ചയായി പ്രയോഗിച്ച സൂറത്താണ് ഇത്. ഇദ എന്നാണ്, ഇദശംസ് കുവ്വിറത് വഇദ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൽ നുഫൂസ് സുവിജത് വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദൽ സുഹുഫു നുശിറത് വഇദൽ സമാഉ കുശിത്ത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നത്തു ഉസ്ലിഫത്. കണ്ടോ, ഇത് എത്ര പ്രാവശ്യണ്ട്? 12 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തിൽ വിഷയം പരലോകമാണ്. സൂറത്തിൽ വിഷയം പരലോകമാണ്. അപ്പൊ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ തുടർച്ചയായിട്ട് പറയുന്നത്. ഇതാ ഇതാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് പരലോകം സംജാതമാകുമ്പോൾ അതിനോടനുബന്ധിച്ചും, പരലോകം സംജാതമായാൽ അതിനെ തുടർന്ന് സംഭവിക്കാനുള്ള വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇദശംസ് കുവ്വിറത്, എന്താ ഇദശംസ് കുവ്വിറത്? ശംസ് സൂര്യൻ, കുവ്വിറത്, കുവ്വിറത് എന്നുള്ളത് തക്വീർ, തക്വീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പിന്നെ തലപ്പാവൊക്കെ ചുറ്റിപ്പോതിയാണ് ഞാൻ തക്വീർ എന്ന് പറയാം. അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹു സുബ്ഹാന തആല അന്ത്യനാളില് സൂര്യനെ ചുരുട്ടും, സൂര്യനെ ചുരുട്ടും. അപ്പൊ സൂര്യന്റെ പ്രഭ കെടും, സൂര്യന്റെ പ്രഭ കെടും. സൂര്യന്റെ പ്രഭ അത് വിശാലതയിലേക്ക് പരക്കുന്നതാണ് അല്ലെ, വിശാലതയിലേക്ക്, വിദൂരതയിലേക്ക് പരക്കുന്നതാണ്. പക്ഷേ ആ സൂര്യന്റെ പ്രഭ അത് സൂര്യന് ചുറ്റും പരിമിതപ്പെടുന്ന അവസ്ഥ വരും, സൂര്യന് ചുറ്റും പരിമിതപ്പെടുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ പ്രയോഗം തന്നെ കുവ്വിറത്ത്, തക്വീർ എന്ന് പറഞ്ഞാൽ തലപ്പാവ് ഇങ്ങനെ കെട്ടണി, ചുറ്റി കെട്ടിന് ഞാൻ പറയാം, അത് തലക്ക് ചുറ്റും ഉണ്ടാവുക അല്ലെ. അതേപോലെ സൂര്യന് ചുറ്റും സൂര്യന്റെ പ്രഭ പരിമിതപ്പെടുന്ന അവസ്ഥ വരും. അപ്പൊ ഇദശംസു കുവ്വിറത്, സൂര്യൻ അത് പിന്നെ ചുരുട്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അതിന്റെ പ്രകാശം പരിമിതപ്പെടുത്തപ്പെട്ടാൽ, പിന്നെ മുഫസ്സിറുകൾ പറയാണ് സൂര്യൻ അള്ളാഹു സുബ്ഹാന തആല ചുരുട്ടി അതിന്റെ പ്രഭ അണഞ്ഞ് അതിനെ നരകത്തിയിലെറിയുമെന്നാണ്, നരകത്തിയിലെറിയും. അത് ഹദീസിൽ പിന്നെ, അതായത് സൂര്യനെ ആരാധിച്ചിരുന്നവരുണ്ട്, സൂര്യനെ ആരാധിച്ചിരുന്നവരുണ്ട്. ആ ആരാധിച്ചവർക്ക് തങ്ങളുടെ ആരാധ്യൻ എന്ത് എന്നത് ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാന തആല സൂര്യനെ നരകത്തിൽ എറിയും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം. ഇന്നക്കും, ബൗദ്ധ വിശ്വാസികളോട് അള്ളാഹു പറയാണ് നിങ്ങളും, വമാ തഅബുദൂന മിൻ ദൂനില്ലാ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിച്ചിരുന്നവരും ഹസബു ജഹന്നം. എന്താ ഹസബു ജഹന്നം? ഹതബു ജഹന്നം, നരകത്തിന്റെ വിറകാണ്, നരകത്തിന്റെ വിറകാണ്. അൻതും ലഹാ വാരിദൂൻ, നിങ്ങളെല്ലാവരും നരകത്തിൽ വരുന്നവരാണ്. അപ്പൊ ബൗദ്ധ വിശ്വാസികളോട് പറയാണ് നിങ്ങളും നിങ്ങളുടെ ആരാധ്യന്മാരും നരകത്തിൽ വരും എന്ന് പറയുന്നത്. അപ്പൊ ബൗദ്ധ വിശ്വാസികൾ ആരാധിച്ചിരുന്ന പ്രധാന ഒരാരാധന വസ്തു എന്തായിരുന്നു? ശംസായിരുന്നു, സൂര്യനായിരുന്നു. അപ്പൊ സൂര്യൻ അള്ളാഹു സുബ്ഹാന തആല ചുരുട്ടി അതിനെ നരകത്തിയിലെറിയും എന്നുള്ളതാണ്. ബൗദ്ധ വിശ്വാസികളോട് അള്ളാഹു പറയാണ് ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിച്ചിരുന്നവരും നിങ്ങളും നരകത്തിൽ വരുന്നതാണ്. അപ്പോ അവര് പറയാണ് അപ്പൊ ഞങ്ങള് ഈസാ നബിന്റെ കൂടെയാകും, ഞങ്ങൾ നബിമാരുടെ കൂടെ. കാരണം അവര് നബിമാരെ ആരാധിക്കുന്നുണ്ട് അല്ലെ, ഈസാ നബിനെ ആരാധിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിനെ ആരാധിക്കുന്നുണ്ട്, ഇസ്മായിൽ നബിനെ ആരാധിക്കുന്നുണ്ട്, മഹത്തുക്കളെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയണം അപ്പൊ ഞങ്ങൾ മഹത്തുക്കളോടൊപ്പം നബിമാരോടൊപ്പം നരകത്തിൽ, അപ്പം നബിമാര് ഞങ്ങളുടെ കൂടെ ആയിരിക്കും. ബോധവിശ്വാസികൾ പറഞ്ഞാണ് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല പറയാണ് ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ, لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون. എന്താ ബഹുദേശവാസികൾ അങ്ങനെ പറഞ്ഞപ്പോ നബിമാരോടൊപ്പം തന്നെ ഞങ്ങൾ നരകത്തിൽ, ഞങ്ങളപ്പം നബിമാരുടെ കൂടെയായിരിക്കും, കാരണം അവര് നബിമാരെ ആരാധിക്കുന്നുണ്ട്, ഔലിയാക്കളെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ പ്രതികരിച്ചപ്പോ ആരാധ്യന്മാരോടൊത്ത് ആരാധിച്ചിരുന്നവർ നരകത്തിലാണ് എന്നുള്ള ആയത്ത് വന്നപ്പോ അവര് പറയണം, അപ്പൊ നബിമാരോടൊപ്പം ഞങ്ങൾ നരകത്തിൽ, ഔലിയാക്കളോടൊപ്പം ഞങ്ങൾ നരകത്തിൽ എന്ന് അവർ പറഞ്ഞപ്പോൾ അല്ല പറയണേ, ഇന്നല്ലദീന സബഖത് മിൻ ലഹും മിന്നൽ ഹുസ്ന, നമ്മളിൽ നിന്ന് ഹുസ്ന ആർക്കാണോ വിധിക്കപ്പെട്ടത്, സ്വർഗം വിധിക്കപ്പെട്ടവർ, ഉലായിക്കാൻഹാ മുബഅദൂൻ, അവർ നരകത്തിൽ നിന്ന് ദൂരപ്പെടുത്തുന്നവരാണ്. അവർ നരകത്തിലുണ്ടാവില്ല, നബിമാർ ഔലിയാക്കൾ ഇവരൊന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ അവരെ ആരാധിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരൊന്നും എവിടെ ഉണ്ടാവില്ല, നരകത്തിലുണ്ടാവില്ല. ഉലായിക്കാൻഹാ മുബഅദൂൻ, അവർ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ്. ലാ യസ്മഹു യസ്മഊന ഹസീസഹ, നരകത്തിന്റെ ശബ്ദം അതൊന്നും ആര് കേൾക്കൂല, ഈ പിന്നെ പുണ്യാളന്മാർ നബിമാർ സ്വാലിഹീങ്ങൾ അവർ കേൾക്കൂല. വഹും ഫീ മഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവർ അവരുടെ നഫ്സുകൾ ഇച്ഛിക്കുന്ന സ്വർഗീയ സുഖങ്ങളിൽ നിത്യവാസികളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അപ്പൊ എന്താ വിഷയം, ആരെയാണോ ആരാധിച്ചിരുന്നത് ആ ആരാധിച്ചവർ അവരും, അത് സചേതന വസ്തുക്കളുണ്ട് അചേതന വസ്തുക്കളുണ്ട്, സൂര്യനും ചന്ദ്രനൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആരാധന്മാരൊക്കെ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വതാല ആരാധിച്ചിരുന്നവരോടൊപ്പം നരകത്തിലിടും. എന്തിനാ നരകത്തിലിടുന്നത്, ഈ ആരാധിച്ചിരുന്നവരെ ഇകഴ്ത്തുന്നതിന് വേണ്ടി, ഇകഴ്ത്തുന്നതിന് വേണ്ടി. അപ്പൊ ഇദശംസു, സൂര്യൻ ആയാൽ എന്തായാൽ, കുവ്വിറത്ത്, കുവ്വിറത്താണ് അത് ചുരുട്ടപ്പെട്ടാൽ, സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ അതിന്റെ പ്രഭ പരിമിതപ്പെടും. മനസ്സിലായി, സൂര്യന് ചുറ്റും പരിമിതപ്പെടും. വൈദൻ നുജൂം, വൈദൻ നുജൂം, നുജൂം എന്നാ നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളായാൽ എന്തായാൽ, ഇൻകദറത്ത്, ഇൻകദറത്ത്, ഇൻകദറ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ വരും, തസാഖത ഉതിർന്നു വീഴുക, ആ അർത്ഥത്തിൽ വരും തസാഖത്ത്, തസാഖത്ത് ഉതിർന്നു വീഴുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് വന്നു അത് അല്ലേ, എന്താ പറഞ്ഞത്, വൈദന വൈദൽ കവാകിബു ഇൻതസറത്ത്, ഇൻതസറത്ത് ആ അർത്ഥത്തിൽ, ഇൻകദറത്തന ഇൻതസറത്ത് ഉതിർന്നു വീണാൽ, നക്ഷത്രാദികൾ ഉതിർന്നു വീണാൽ ആ അർത്ഥത്തിൽ. വേറൊരർത്ഥം, പിന്നെ പല നക്ഷത്രങ്ങളും അതിന്റെ പ്രഭ ആരിൽ നിന്ന്, ആ സൂര്യനിൽ നിന്നാണ്. അപ്പോ സൂര്യൻ കെട്ടാൽ പിന്നെ അതിന് പ്രഭ ഉണ്ടാവുക ഇല്ല. അപ്പോ ഇവിടെ ഇൻകദറ, കെദറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മങ്ങുക എന്നുള്ള അർത്ഥത്തിന് വരും, മങ്ങുക എന്ന അർത്ഥത്തിൽ. അപ്പോ വൈദൻ നുജൂമുൻകദറത്ത്, നക്ഷത്രാദികൾ അവയുടെ പ്രഭ കെട്ടാൽ, വെളിച്ചം നഷ്ടമായാൽ, മങ്ങിയാൽ, അവ മങ്ങിയാൽ എന്നർത്ഥത്തിൽ, രണ്ടർത്ഥത്തിനും. പിന്നെ വേറെ സുഹൃത്ത് പറഞ്ഞില്ലേ, വൈദൻ നുജൂ മുത്തുമിസത്, വൈദൻ നുജൂ മുത്തുമിസത്, ആ നക്ഷത്രങ്ങൾ അവയുടെ പ്രഭ കെട്ടാൽ, പ്രഭ കെട്ടാൽ. അപ്പോ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ എന്നർത്ഥം പറഞ്ഞാലും ശരിയാണ്. വൈദൽ കവാകിബുൻ തസറത്ത്, നക്ഷത്രങ്ങൾ ഇൻകദർത്തന ഉതിർന്നു വീണാൽ, ഇൻതസറത്ത് എന്നർത്ഥത്തിൽ, തസാഖത്തത്, അല്ലെങ്കിൽ വൈദൻ നുജൂ മുൻകദർത്തന വൈദൻ നുജൂ മുത്തുമിസത്ത്, നക്ഷത്രങ്ങൾ അവയുടെ പ്രഭ കെട്ടാൻ നഷ്ടപ്പെട്ടാൽ. രണ്ടർത്ഥം പറഞ്ഞാലും ഒന്നൊന്നിനെ പൂരിപ്പിക്കും വിധാനം, ഒന്നൊന്നിനെ പൂരിപ്പിക്കും വിധം. നക്ഷത്രം അതിന്റെ സ്ഥാനം തെറ്റി വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വെളിച്ചം ഉണ്ടാവുക ഇല്ല. വൈദൽ ജിബാൽ സുയിറത്ത്, വൈദൽ ജിബാൽ, ജിബാൽ പർവ്വതങ്ങൾ, ജബലുൻ ജിബാൽ പർവ്വതങ്ങളായാൽ എന്തായാൽ, സുയിറത്ത്, സുയിറത്ത് അവ ചലിപ്പിക്കപ്പെട്ടാൽ, ചലിപ്പിക്കപ്പെട്ടാൽ, സയ്യറ സുയിറ, സുയിറത്ത് അവ ചലിപ്പിക്കപ്പെട്ടാൽ, പർവ്വതങ്ങൾ അവ ചലിപ്പിക്കപ്പെടും, അത് നിന്നിടത്തുനിന്ന് ചലിക്കും. വതഹ്സബുഹ ജാമിദ വഹിയ തമുറു മറ സഹാബ്, അല്ലാഹു സുബ്ഹാനഹു വതാല പറയാ, പർവ്വതം അത് ഉറച്ചു നിൽക്കുന്നതായിട്ട് നിനക്ക് തോന്നും, പക്ഷെ വഹിയ തമുറു മറ സഹാബ്, അത് പർവ്വതം ചലിക്കുന്നത് പോലെ ചലിക്കും. അന്ത്യനാളിൽ ഉണ്ടാവുന്ന ഒരു ഇതന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ പർവ്വതം ചലിക്കും, അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു വതസീറുൽ ജിബാലു സൈറ, പർവ്വതം ചലിക്കും. അതിനൊരു ആ ചലനത്തിൽ എന്തുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്, അങ്ങനെ ആണി പോലെ ഉറച്ച സാധനം അല്ലെ, ഭൂമി കാണി എന്ന പോലെയാണ് പർവ്വതത്തിന്റെ സൃഷ്ടിപ്പ്. ആ പർവ്വതം അത് ചലിക്കുക എന്ന് പറഞ്ഞാൽ ഏതായാലും പർവ്വതം ചലിപ്പിക്കപ്പെടും. വഇദൽ ഇഷാർ ഉത്തിലത്ത്. വഇദൽ ഇഷാർ, ഇഷാർ എന്ന് പറഞ്ഞാൽ ഉഷറ എന്ന ഇതിന്റെ ബഹുവചനാണ്. ഉഷറ ഉഷറ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകത്തിനാണ് പറയാ. പത്ത് മാസം ഗർഭധാരണം പൂർത്തിയായ ഒട്ടകം, ഒട്ടകങ്ങൾക്ക് പത്ത് മാസം പൂർത്തിയാണ്. അപ്പൊ ഇഷാർ എന്ന് പറഞ്ഞാൽ എന്താ, ചെന നിറഞ്ഞ ഒട്ടകങ്ങൾ, ചെന നിറഞ്ഞ ഒട്ടകങ്ങൾക്കാണ് ഇഷാർ എന്ന് പറയുന്നത്. ഉഷറ ഇഷാർ. വഈദൽ ഇഷാർ, ചെന നിറഞ്ഞ ഒട്ടകങ്ങളായാൽ എന്തായാൽ, ഉത്തിലത്ത്, ഉത്തിലത്ത് എന്ന അവ വിഗണിക്കപ്പെട്ടാൽ, അവ വിഗണിക്കപ്പെട്ടാൽ. ഉഷറ എന്നതിന്റെ ബഹുവചനമാണ് ഇഷാർ, ചെന നിറഞ്ഞ ഒട്ടകങ്ങൾ. അവ ഉഹ്മിലത്ത്, ഉഹ്മിലത്ത് എന്ന വിഗണിക്കുക, അവയെ പരിഗണിക്കാതിരിക്കുക, അവ വിഗണിക്കപ്പെട്ടാൽ. എന്താ പറഞ്ഞത്, ഈ ഇഷാർ എന്ന് പറഞ്ഞെങ്കിൽ, ഉഷറ എന്ന് പറഞ്ഞാൽ പിന്നെ ചുവന്ന പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളാണ്, ചെന നിറഞ്ഞ് പ്രസവിക്കാൻ അടുത്ത ഒട്ടകങ്ങൾക്കാണ് അത് പറയാം. അറബികൾ ഏറെ പരിഗണിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു സ്വത്താണ് ഒന്ന് ഒട്ടകം, മറ്റൊന്ന് പൂർണ്ണ ഗർഭിണികളായാൽ പ്രസവത്തോടടുത്ത ഒട്ടകങ്ങൾ, പ്രസവത്തോടടുത്ത ഒട്ടകങ്ങൾ. പക്ഷേ അന്ത്യനാളിന്റെ സംഭവ്യത അടുത്താൽ പിന്നെ അതിനൊന്നും ആരും എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കൂല. തങ്ങൾക്ക് വിലപ്പെട്ടതൊന്നും വിലമതിക്കാതെ, അതിനൊന്നും വില കാണാതെ പിന്നെ എന്ത് ചെയ്യും, അവയെ വിഗണിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഒട്ടകങ്ങളെ പരിഗണിക്കൂല എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ഷഅനു യുഗ്നി. അവിടെ ഒട്ടകങ്ങളെ വിഗണിക്കുക എന്ന് പറഞ്ഞു, പക്ഷെ ഒട്ടകങ്ങളെ വിഗണിക്കുന്നതിനപ്പുറം ഓരോ മനുഷ്യനും, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സ്വന്തം സഹോദരൻ വിട്ട്, സഹോദരന് വിട്ടോടും, വ ഉമ്മിഹി വ അബീ, മാതാപിതാക്കളെ വിട്ടോടും, വ സാഹിബതിഹി വ ബനി, സഹധർമ്മിണിയെയും മക്കളെയും വിട്ടോടും. മനസ്സിലല്ലേ? അപ്പൊ അതാണ് അന്ത്യനാളിന്റെ പ്രത്യേകത. ഏതായാലും ഇവിടെ ഇത് ഇത് പ്രത്യേകം പറയാൻ കാരണം, വിശുദ്ധ ഖുർആന്റെ പ്രഥമ അഭിസംബോധിതർ ആരാണ്? അറബികളാണ്. അറബികളാണ്. ആ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ അമൂല്യമായി കണ്ടിരുന്ന സ്വത്താണ് ഒട്ടകം, വിശിഷ്യ ഈ പ്രായം വന്നെത്തിയ ഒട്ടകങ്ങൾ. അപ്പൊ അതിനൊക്കെ അവർ വിഗണിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ആ വിഷയം എന്ത് ചെയ്യും, അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളും, കൂടുതൽ ഉൾക്കൊള്ളും. വൈദൽ ഇഷാറു ഉത്തിലത്ത്, ഉത്തിലത്ത് എന്ന് പറഞ്ഞാൽ ഉഹ്മിലത്ത്, വിഗണിക്കപ്പെട്ടാൽ. വൈദൽ വുഹൂഷ് ഹുഷിറത്ത്. വൈദൽ വുഹൂഷ്, വുഹൂഷ് എന്ന് പറഞ്ഞാൽ വഹ്ഷുൻ, വുഹൂഷ് വഹ്ഷ് എന്ന് പറഞ്ഞാല് വന്യമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ വഹ്ഷ് വുഹൂഷ്, വന്യമൃഗങ്ങൾ. ഹുഷിറത്ത്, അവ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ. ജുമിയാത്ത്, ഹുഷിറത്ത് എന്നാ ജുമിയാത്ത്. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടും അന്ത്യനാളില്, എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടും. മനസ്സിലായല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ് ലി അഹ്ലിഹ, ആർക്ക് അവകാശങ്ങൾ കൊടുക്കാണ്ടോ അവരുടെയൊക്കെ അവകാശങ്ങൾ നിങ്ങൾ കൊടുത്ത് വീട്ടിക്കോളി. ആർക്കൊക്കെ അവകാശം കൊടുക്കാനുണ്ടോ ആ അവകാശങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തു വീട്ടിക്കോളൂ. കാരണം അന്ത്യനാളിന്റെ പ്രത്യേകത, കൊമ്പുള്ള ആട്, കൊമ്പില്ലാത്ത ആടിനെയാണ് ഷാത്തുൽ കർണ, ഷാത്തുൽ ജൽഹ. കൊമ്പുള്ള ആട്, കൊമ്പില്ലാത്ത ആടിനെയാണ് കുത്തി നോവിച്ചതെങ്കിൽ രണ്ടാടിനെ അവിടെ കൊണ്ടുവരും. എന്തിന്? ഖിസാസിന് വേണ്ടിയിട്ട്, ഖിസാസിന് വേണ്ടിയിട്ട്. കൊമ്പ് ദുനിയാവിൽ നൽകപ്പെടാത്ത ആടിന് അവിടെ കൊമ്പ് നൽകിയിട്ട് തന്നെ കുത്തിയ ആടിനെ അവിടെ എന്ത് ചെയ്യും? കണക്ക് തീർക്കും, പ്രതിക്രിയ തീർക്കും. അവിധാണ് അള്ളാഹുവിന്റെ ഖിസാസ് അവിടെ പരലോക കോടതിയിൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവും തന്നെ കൊടുക്കാനുള്ള അവകാശങ്ങൾ അത് വാക്കാൽ, അത് പിന്നെ പ്രവൃത്തിയാൽ, അത് മറ്റു അവകാശങ്ങളാലാണെങ്കിൽ ഇവിടെ തന്നെ കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറയാം. മനസ്സിലായി? പരലോകത്തേക്ക് അത് നീട്ടിവെക്കണ്ട, അവിടെ പ്രതിക്രിയ കൃത്യമായിരിക്കും എന്നുള്ളത് പറയാം. അപ്പോ മൃഗങ്ങൾ എവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും? അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അവരുടെ പ്രതിക്രിയ തീർന്നാൽ പിന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാം, പിന്നെ വയഖുൽ കാഫിർ യാ ലൈതനി കുൻതു തുറാബ, ജന്തു മൃഗാദികൾ അവരെ അള്ളാഹു സുബ്ഹാനഹു തആല അവരിൽ പ്രതിക്രിയ തീർന്നാൽ അവരെ മണ്ണാക്കും. അത് കാണുമ്പോ കാഫിർ മണ്ണാവുമോ? ഇല്ല, കാഫിറിന് ശിക്ഷ പിന്നെ തുടരുകയല്ലേ. അപ്പൊ കാഫിർ ഞാനും മണ്ണായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും എന്നുള്ളതാണ്. ഏതായാലും പിന്നെ വുഹൂഷ് വന്യമൃഗങ്ങൾ ഹുശിറത്ത്, അവ ഒരുമിച്ച് കൂട്ടപ്പെടും. അന്ത്യനാളിന്റെ ഭീകരതയിൽ ഈ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വന്യമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ബദലി സിംഹം, കടുവ തുടങ്ങിയൊക്കെ ഉണ്ടാവൂലേ, ദവാബുകളെല്ലാം ഉണ്ടാവും, ഇഴജന്തുക്കളും അതിൽ ഉരകങ്ങളെല്ലാം ഉണ്ടാവും. അതിനൊക്കെ ഒരുമിച്ച് കൂട്ടും. അവയെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് ക്ഷിപ്രസാധ്യല്ല. വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഇണങ്ങിയ മൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത് പോലെ ക്ഷിപ്രസാധ്യല്ല. പക്ഷേ അന്ത്യനാളിൽ അതൊക്കെ എന്ത് ചെയ്യും? എല്ലാരും ഒരിടത്ത്, മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് പോലെ തന്നെ ഈ ജന്തുമൃഗാദികളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാ ജന്തുമൃഗാദികളുണ്ട്, അത് വന്യമൃഗങ്ങൾ മാത്രമല്ല. പിന്നെയോ ഷാത്തുൻ ജൽഹാവും ഷാത്തുൻ കർണാവും ഒക്കെ എന്താണ്? ഇണങ്ങിയ മൃഗങ്ങളാണ്. ആട്, കൊമ്പുള്ള ആടും കൊമ്പില്ലാത്തടൊക്കെ ഇണങ്ങിയ മൃഗങ്ങളാണ്. അവയല്ലേ പറഞ്ഞത്. പിന്നെ വുഹൂഷിനെ പറഞ്ഞത്, വുഹൂഷിനെ ഒരുമിച്ച് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ഒരുമിച്ച് കൂട്ടാന്നുള്ളത് പറയേണ്ട കാര്യമല്ല. വുഹൂഷിനെ ഒരുമിച്ച് കൂട്ടപ്പെടാൻ മാത്രം അന്ത്യനാൾ ഭീകരമാണ് എങ്കിൽ അത് ആലോചിക്കാനാണിത്. വന്യമൃഗങ്ങൾ അവ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ വഹഷ് എന്നായിരുന്നു ഇവരുടെ സ്ഥാനപ്പേര്. ഇപ്പോൾ ഇനി സിറിയയിലുണ്ടല്ലോ ഒരു ലഹീൻ, ബഷാറുൽ അസദ്. ബഷാറുൽ അസദും മോന്റെ വാപ്പിയൊക്കെ അവര് അൽ അസദായിരുന്നില്ല, അവര് ശരിക്കും വഹ്ഷായിരുന്നു. വന്യമൃഗങ്ങളുടെ അതാണ് ആ പേരായിരുന്നത്, ബഷാറുൽ വഹ്ഷ്. ആ രീതിയിലായിരുന്നു അവരുടെ വിളിപ്പേര്, അതായിരുന്നു അവർക്ക് കൃത്യവും. പക്ഷെ അത് പിന്നീട് മാറ്റപ്പെട്ട എനിക്കൊണ്ട് ഇവിടെ സൗദി അറേബ്യ, ഇയാളുടെ വാപ്പ സൗദി അറേബ്യ സന്ദർശിച്ചിരുന്ന സന്ദർഭത്തിൽ ഫൈസൽ രാജാവാണ് ആ പേര് മാറ്റിയിട്ടത്, അല്ല അസദ് എന്ന പേര് അറിയപ്പെടുന്നു. ഏതായാലും വൈദൽ വുഹൂഷു ഹുശിറത്, വൈദൽ ബിഹാറു സുജ്ജിറത്. വൈദൽ ബിഹാർ സമുദ്രങ്ങൾ ആയാൽ, ഇത എന്നുള്ളത് നമുക്ക് മുമ്പ് വന്നാണ് ആയാൽ എന്നർത്ഥത്തിൽ. സമുദ്രങ്ങളായാൽ സുജ്ജിറത്ത്, സുജ്ജിറത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കും. ഒന്ന് പിന്നെ ഇംതല വഫാബ, നിറഞ്ഞു കവിഞ്ഞു എന്നർത്ഥത്തിൽ, നിറഞ്ഞു കവിഞ്ഞു എന്നർത്ഥത്തിൽ ബിഹാർ പ്രയോഗിക്കും. അപ്പൊ വൈദൽ ബിഹാർ സുജ്ജിറത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥ ഉണ്ടായാൽ, അതാണ് നിറഞ്ഞ് പിന്നെ കവിഞ്ഞൊഴുകുക, അങ്ങനെ ആ രീതിയിൽ ഒഴുക്കപ്പെട്ടാൽ, അതാണ് നിറഞ്ഞ് കവിഞ്ഞൊഴുക്കപ്പെട്ടാൽ. അല്ലെങ്കിൽ സജ്ജറ, സുജ്ജിറ എന്ന് പറയും പിന്നെ തീ കത്തിക്കണീന്, കത്തിക്കപ്പെട്ടാൽ എന്നർത്ഥത്തിൽ. ഔഖദത് നാറൻ, തീയായി കത്തിക്കപ്പെട്ടാൽ, തീയായി കത്തിക്കപ്പെട്ടാൽ. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞില്ലേ വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്. എന്താ ഫുജ്ജിറത്ത്? ഫുജ്ജിറത്ത് എന്നാല് അത് പൊട്ടി ഒഴുക്കപ്പെട്ടാൽ എന്നുള്ളതാണ്. സമുദ്രങ്ങൾ വളരെ കൃത്യമായ മറയിൽ, ഭദ്രതയിൽ, മനസ്സിലായേ, അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകാത്ത വിധമുള്ള അതിന്റെ സൃഷ്ടിപ്പാണ്. പക്ഷെ അതിന്റെ പിന്നെ ആ ക്രമവും താളമൊക്കെ തെറ്റി സമുദ്രം പെരുമാറും അന്ത്യനാളായാൽ. ഇവിടെ പറയുന്നത് വൈദൽ ബിഹാർ സുജ്ജിറത്ത് എന്നാണ്. സുജ്ജിറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രം പൊട്ടി ഒഴുകും എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് ഒഴുകും. അതേപോലെ തന്നെ അത് കത്തിക്കപ്പെടും ചെയ്യും, സമുദ്രം കത്തിക്കപ്പെടും. കത്തിയത് കെടുക്കാനാണ് ജലം അല്ലെ, കത്തിയത് കെടുക്കാനാണ് ജലം. ആ ജലം തന്നെ കത്തിയാൽ എന്തായിരിക്കും അല്ലെ? ഹൈഡ്രജനും ഓക്സിജനും അല്ലെ, അതല്ലേ ജലം. ഹൈഡ്രജൻ ജ്വലിക്കുന്നതാണ്, ഓക്സിജൻ ജ്വലിപ്പിക്കുന്നതാണ്. ഒന്ന് സ്വയം ജ്വലിക്കുന്നതും മറ്റൊന്ന് മറ്റൊന്നിനെ ജ്വലിപ്പിക്കുന്നതുമാണ്. അത് രണ്ടും കൂടിയതാണ് ജലം, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പാണ്. സ്വയം ജ്വലിക്കുന്നതും മറ്റൊന്നിനെ ജ്വലിപ്പിക്കുന്നതിനും ഇതും കൂടിയപ്പോൾ അത് തീനെ കെടുത്തുന്ന, ജ്വലിക്കുന്നതിനെ കെടുത്തുന്ന ദ്രവ്യമായി അല്ലെ, വസ്തുവായി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ ആ ജലത്തെ തന്നെ എന്ത് ചെയ്യും? കത്തിക്കും എന്നുള്ളതാണ്. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, സമുദ്രങ്ങൾ അവ കത്തിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സമുദ്രങ്ങൾ അവ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുക്കപ്പെട്ടാൽ. വൈദൻ നുഫൂസു സുവിജത്, വൈദൻ നുഫൂസ്, നുഫൂസ് നഫ്സുകൾ, ആത്മാക്കൾ എന്ന് പറയാം, ശരീരങ്ങൾ എന്ന് പറയാം. സുവിജത്ത്, എന്താ സുവിജ? സുവിജത്ത് എന്ന് പറഞ്ഞാൽ ഇണക്കപ്പെടുന്നതിനെ പറയാം. അല്ലെങ്കിൽ ഒരേ വർഗം അതാത് വർഗങ്ങളുമായിട്ട് ചെന്ന് ചേരുന്നതിനാണ് പറയാം. ഒരേ വർഗം അതാത് വർഗങ്ങളുമായിട്ട് ചെന്ന് ചേരുക. നുഫൂസ്, നഫ്സ് എന്ന് പറഞ്ഞെങ്കിൽ ആത്മാവിന് പറയും, ശരീരത്തിനും പറയും. ആത്മാവിന് പറയും നഫ്സ് എന്നുള്ളത്, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക. അവിടെ ആത്മാവിനോട് പറയുന്നത് റബ്ബിലേക്ക് മടങ്ങിക്കോ. അതേപോലെ നഫ്സ് എന്ന് പറയും എന്തിന്? ശരീരത്തിന്. ശരീരത്തിന് പറയും വ നഫ്സി വമാ സവ്വാഹ. നഫ്സിനെ കൊണ്ട് സത്യം, അതിന് അന്യൂനമായി പടച്ച അള്ളാഹുവിനെ കൊണ്ട് സത്യം. അവിടെ നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും ഒരുപോലെയാണ്, ദേഹവും ദേഹിയും. ഇവിടെ എന്താ ഉദ്ദേശം? വ ഇദൻ നുഫൂസ്, നഫ്സുകൾ സുവിജത്, അവകൾ ഇണക്കപ്പെട്ടാൽ എന്നാണ്. അതിന് ഉദ്ദേശം രണ്ട് രീതിയിൽ. ഒന്ന്, ശരീരങ്ങളിലേക്ക് ആത്മാവ് വന്നു ചേരുക, അതാണ് ശരീരങ്ങളിലേക്ക് ആത്മാവ് വന്നു ചേരുക. അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ ശരീരങ്ങൾ അള്ളാഹു പുനഃസൃഷ്ടി നടത്തും, ആത്മാവിന് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു തആല നൽകുകയും ചെയ്യും. അപ്പോ ശരീരങ്ങൾക്ക് പുനഃസൃഷ്ടി വന്ന് ആത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ അതാണ് വൈദൻ നുഫൂസ് സുവിജത്, ശരീരങ്ങളിലേക്ക് ആത്മാവിനെ നൽകപ്പെട്ടാൽ എന്നർത്ഥം. വേറെ മുഫസ്സിറീങ്ങൾ പറഞ്ഞത് നുഫൂസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, മനുഷ്യാത്മാക്കൾ. സുവിജത്ത് എന്ന് പറഞ്ഞാൽ അതാത് വർഗങ്ങളുമായി ചെന്നു ചേർന്നാൽ, അതാത് വർഗങ്ങളുമായി ചെന്നു ചേർന്നാൽ. അപ്പൊ എങ്ങനെയായിരിക്കും അത്? അതാത് വർഗങ്ങളുമായി ചെന്നു ചേരുക. ആ അബ്രാറുകൾ ഉണ്ടാവും, അബ്രാർ പുണ്യാളന്മാർ, പുണ്യാളന്മാർ പുണ്യാളന്മാരോട് ഒത്തുചേരും. ഫുജാർ ഉണ്ടാകും, തമ്മാടികൾ, തമ്മാടികൾ തമ്മാടികളുമായിട്ട് കൂടും. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഈ അസ്വാജിനെ കുറിച്ച്, ഇദാ വഖഅത്തിൽ വാഖിഅ ليس لي وقعتها كاذبة خافضة الرافعة إذا رجت الأرض رجا وبست الجمال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة. അതായത് പിന്നെ ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ എന്താണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? വകുന്തും നിങ്ങളായിത്തീരും അസ്വാജൻ സലാസ. എന്താ അസ്വാജൻ സലാസ? മൂന്ന് തിരക്കാർ, മൂന്ന് തിരക്കാർ. അപ്പൊ മനുഷ്യർ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് തിരക്കാരാകും. ആ മൂന്ന് തിരക്കാർ ഉണ്ടല്ല, ആ മൂന്ന് തിരക്കാർ അതാണ് വൈദൻ നുഫൂസ് സുവിജത്. ഓരോ മനുഷ്യരും സുവിജത് എന്ന് പറഞ്ഞാൽ അതാത് വർഗങ്ങളുമായിട്ട് ചെന്നു ചേർന്നാൽ. ഏതാ ഈ മൂന്ന് തിരക്കാരെന്ന് പറഞ്ഞാണ് കുൻതും അസ്വാജൻ സലാസ. ആരാ മൂന്ന് തിരക്കാർ? فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة പിന്നെ والسابقون السابقون. മൂന്ന് കൂട്ടരതാണ്. ഒന്ന് അസ്സാബിഖൂൻ, രണ്ട് അസ്ഹാബുൽ മൈമന. പിന്നെ അസ്ഹാബുൽ മഷ്അമ. അസ്സാബിഖൂൻ അവരാണ് ഏറ്റവും ഉയർന്ന ദർജക്കാർ, ഏറ്റവും നല്ലവർ. പിന്നെ അസ്ഹാബുൽ മൈമന അവരുടെ രണ്ടാമത്തെ സ്റ്റേജ്. അവർ നല്ലവരാണ്, പക്ഷേ സാബിഖൂനോളം മുൻപന്തിയിലല്ല. മൂന്നാമത്തേത് ആരാണ്? അതാണ് അസ്ഹാബുൽ മഷ്അമ, ഇടതുപക്ഷക്കാർ. ഇവർ അനുഗ്രഹീതർ, അസ്ഹാബുൽ മൈമന. ഇവർ ഭാഗ്യദോഷികൾ, അസ്ഹാബുൽ മഷ്അമ. ഇങ്ങനെ മൂന്ന് കൂട്ടരായിരിക്കും ഇപ്പൊ പരലോകം സംഭവിച്ചാൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇദാ വഖഅത്തിൽ വാഖിഅതു ലൈസ ലി വഖഅത്തിഹ കാദിബ ഖാഫിദതു റാഫി. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ, ഭൂമി പ്രകമ്പനം കൊണ്ടാൽ. അതേപോലെ തന്നെ ഒബുസത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എങ്കിൽ. ഫകുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് ഐറ്റംസ്, മൂന്ന് ജോഡികളായിട്ട് നിങ്ങളായിത്തീരും എന്നുള്ള ബന്ധം. ആ ഐറ്റം അതാണ് മൂന്നെണ്ണം ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ വൈദൻ നുഫൂസ് സുവിജത്ത് എന്ന് പറഞ്ഞാൽ നഫ്സ്, ആത്മാക്കൾ അല്ലെങ്കിൽ മനുഷ്യർ, അവർ തങ്ങളുടെ ജോഡികളിലേക്ക്, തങ്ങളുടെ തരക്കാരിലേക്ക് ചെന്ന് ചേർന്നാൽ, ചെന്ന് ചേർന്നാൽ. അപ്പോ അസ്ഹാബിഖൂനൊക്കെ ഒരിടത്ത്, അസ്ഹാബുൽ മൈമനൊക്കെ ഒരിടത്ത്, അസ്ഹാബുൽ മഷ്അമൊക്കെ ഒരിടത്ത്. ഇങ്ങനെ മൂന്ന് കൂട്ടരുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. എന്നിട്ട് എന്താ അള്ളാഹ് പറഞ്ഞത്? وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون سابقون أولئك المقربون يا سابقون إبرانا മുഖറബുൻ, അള്ളാഹു തന്നിലേക്ക് അടുപ്പിച്ചവർ, അടുപ്പിക്കപ്പെട്ടവർ അവരാണ്. എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, എവിടെയാണ് അവർ? ഉലൈക്കൽ മുഖറബുൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. മനസ്സിലായി? അവർ അനുഗ്രഹീത സ്വർഗീയ തോപ്പുകളിലാണ് ഈ അസ്സാബിഖൂൻ എന്നവർ. മനസ്സിലല്ലേ? അവരിൽ സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ വലിയൊരു വിഭാഗം അസ്സാബിഖൂനാണ്. വഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ സാബിഖൂനിൽ കുറച്ചാളുകളെ ഉള്ളു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അന സുറുറിൻ മൗദൂന മുത്തഖീന ഫിഹാ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. സ്വർണം കൊണ്ട് നെയ്തുണ്ടാക്കിയ കട്ടിലുകളിൽ സ്വർഗീയ സുഖങ്ങളിലാണ് അവർ. സ്വർഗീയ ചാരുമഞ്ചങ്ങളിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചാരിയിരിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ അവരെ കുറിച്ച് പറയണം, ഈ അസ്സാബിഖൂൻ ഉള്ളതിനെ കുറിച്ച് പറയാനും, അന സുറുറിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. പിന്നെ യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ ബി അക്വാബി വഅബാരിഖ് വകഅസി മിൻ മഈൻ ലാ യസദ്ദഊന അൻഹ വലാ യുൻസിഫൂൻ വഫാകിഹതിൻ മിമ്മ യതഖയ്യറൂൻ വലഹ്മി തൈരിൻ മിമ്മ യഷ്തഹൂൻ വഹൂറുൻ ഐനുൻ കംസാലിൽ ലുഉലുഉൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇതൊക്കെ സ്വർഗീയ അനുഗ്രഹീതരായ ഈ അസ്സാബിഖൂനുള്ള പിന്നെ സ്വർഗത്തിലെ വിഭാഗങ്ങളാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഅസ്ഹാബുൽ യമീനി ما اصحاب اليمين في سدر مخلود وطلح منضود وظل ممدود وماء مسكوب وفاكهه كثيره لا مقطوعه ولا ممنوعه وفرش مرفوعه ان انشئناهن انشاء فجعلناهن بكارا عربا اطرابا لاصحاب اليمين ثله من الاولين وثله من الاخرين هذا اصحاب الميمنه اصحاب اليمين بين الله تعالى كرچ പറയുന്നു اصحاب المشأمنه كرچ പറയുന്നു واصحاب الشمال ما اصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم അവർ اصحاب الشمال അല്ലെങ്കിൽ اصحاب المشأمنه എന്ന് പറഞ്ഞെങ്കിൽ في سموم وحميم നരകീയ ചൂടിലാണ്, ചുടുവെള്ളത്തിലാണ്. وظل من يحموم കരിമ്പുകയുടെ തണലിലാണ്. لا بارد ولا كريم തണുപ്പോ സുഖമോ നൽകാത്ത കരിമ്പുകയുടെ തണലിൽ ഈ അസ്ഹാബുൽ മഷ്അമ എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഏതായാലും അന്ത്യനാളിൽ മൂന്ന് കൂട്ടരാണ്. മനസ്സിലായല്ലേ? വഈദൻ നുഫൂസ് സുവ്വിജത്, മനുഷ്യർ തങ്ങളുടെ തരക്കാരിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അസ്ഹാബിഖൂനിലേക്ക് ഒരു കൂട്ടർ, അസ്ഹാബുൽ മൈമനയിൽ ഒരു കൂട്ടർ, പിന്നെ അസ്ഹാബുൽ മഷ്അമയിൽ അതിന്റെ ആളുകൾ, അങ്ങനെ ഈ തരക്കാരായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ. അതാണ് ഇവിടെ ഒരു തഫ്സീർ, കൂടുതൽ യോജിച്ച തഫ്സീർ അതായിട്ടാണ് പലരും ഉണർത്തിയിട്ടുള്ളത്. തയ്യബ്. വൈദൽ ബിഹാറു സുജിറത് വൈദൽ നുഫൂസ് സുവിജത് വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വൈദൽ മൗഊദ എന്നുള്ളത് വഅദിൽ നിന്നാണ്. വഅദ എന്നാൽ ഭാരം എന്നർത്ഥം. സിഖൽ വഅദ, ഭാരം വെച്ചു. ഇത് നമ്മ ഭാരം എന്നർത്ഥം. മൗഊദ എന്ന് പറഞ്ഞെങ്കിൽ ഭാരം കയറ്റി വെക്കപ്പെട്ടത് എന്നർത്ഥത്തിൽ. ഇവിടെ ഉദ്ദേശം പിന്നെ ജാഹിലിയത്തിൽ അറബികൾ പിന്നെ പെൺമക്കൾ പിറന്നാൽ അവരെ ജീവനോടെ കുഴിച്ചുമൂടുമായിരുന്നു, അപ്പൊ പെൺകുട്ടിയെ എന്ത് ചെയ്യും? അവർ കുഴി വെട്ടി കുഴിയിൽ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ മണ്ണ് വാരി ഭാരം കയറ്റി വെക്കും, ഒരിക്കലും അത് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഭാരം കയറ്റി വെക്കപ്പെട്ടവൾ എന്നാണ് മൗഊദ. അതെന്താണ് അറിയിക്കുന്നത്? ജാഹിലിയത്തിൽ വധിക്കപ്പെട്ട, ജീവനോടുകൂടി കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികളാണ്. വഈദൽ മൗഊദതു, ജീവനോടെ മണ്ണിട്ട് മൂടപ്പെട്ട പെൺകുട്ടി അവൾ ആയാൽ, എന്തായാൽ? സുഇലത്, ചോദിക്കപ്പെട്ടാൽ. അവൾ ചോദിക്കപ്പെട്ടാൽ എന്ത് ചോദിക്കപ്പെട്ടാൽ? ബിഅയ്യി ദംബിൻ എന്ത് കുറ്റം കാരണത്താലാണ്? ബിഅയ്യി ദംബിൻ, ദംബ് എന്ന കുറ്റം, അയ്യി ദംബ് എന്ത് കുറ്റം, ബാ സബബിയ, ബിഅയ്യി ദംബിൻ എന്തൊരു കുറ്റം കാരണത്താലാണ് ഖുതിലത്, അവൾ വധിക്കപ്പെട്ടത്, അവൾ കൊല്ലപ്പെട്ടത്, എന്ത് കുറ്റം കാരണത്താലാണ് താൻ വധിക്കപ്പെട്ടതെന്ന് കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെട്ടാൽ, അറബികൾ വിശിഷ്യ, ഈ എല്ലാ അറബികളും ഇതിൽ ഭാഗവാക്കല്ല. ബനു തമീം അതേപോലെ കിന്ദ, റബിയ, ഈ മൂന്ന് ഗോത്രങ്ങളായിരുന്നു പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിരുന്നത്, പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിരുന്നത്. പ്രത്യേകിച്ച് ഖുറൈശികളിൽ ഈ ഒരു സ്വഭാവം വ്യാപകമായിട്ടില്ല ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ചില റിപ്പോർട്ടുകളിൽ ഇപ്പൊ ഉമർ റളിയല്ലാഹു തആലനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം, അഹമ്മദ് അമീൻ ശംഖീതി അദ്ദേഹത്തിന് അബ്വാബുൽ ബയാനിലെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ രണ്ട് കാര്യങ്ങൾ ജാഹിലിയത്തിൽ ആലോചിക്കും. ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹം കരയുമായിരുന്നു, ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹം ചിരിക്കുമായിരുന്നു. അദ്ദേഹം കരഞ്ഞിരുന്നത് അദ്ദേഹം കുഴിച്ചിട്ട ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണ്, മനസ്സിലല്ലേ? അത് പിന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നതിൽ വളരെ ഒരു ഇതുണ്ട്. അതായത് ഈ പെൺകുട്ടി എന്ത് ചെയ്തു, അതിന് ജീവിക്കാൻ വിട്ടു. അത് കുറച്ചു വലുതായതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്, കുഴിച്ചിടുന്നത്. അപ്പോ പിന്നെ അതിന്റെ ഉമ്മയോട് പറ്റി പറഞ്ഞ് പിന്നെ കുടുംബത്തിൽ പോവാണ്, അങ്ങനെ പറഞ്ഞ് പറ്റി പറഞ്ഞാണ് എന്ത് ചെയ്തത്, ഉമ്മന്റെ അടുത്ത് അതിനെ അടർത്തി കൊണ്ടുവന്നത്, അതിനെ കുഴിച്ചിടാനാണ് കൊണ്ടുവന്നത്. അങ്ങനെ കുഴി വെട്ടുമ്പോ താടിയിൽ വീണ മണ്ണുണ്ടല്ലോ, അത് ഈ കുട്ടി തട്ടിക്കൊടുക്കണം, മനസ്സിലല്ലേ? ഉമർ അതാണ് പിന്നെ ഞാൻ ചരിത്രം വായിക്കുമ്പോ അതാണ് അതില് ഉമർ പറയാണ്, ആ കുട്ടിക്കറിയില്ല തന്നെ മൂടാനാണ് ഇത് കുഴി വെട്ടണതെന്ന്. പക്ഷെ താടിയിൽ വീണ മണ്ണ് പോലെ ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, തട്ടിക്കൊടുക്കുന്നുണ്ട്. കുഴിയായപ്പോ പിന്നെ അറബികളുടെ പതിവാണ് കുഴി അതിലേക്ക് കുട്ടിനിടുക, എന്നിട്ട് പിന്നെ മണ്ണും അത് പിന്നെ പുറത്തിയാടാത്ത വിധത്തിൽ എന്ത് ചെയ്യാം, പിന്നെ ഭാരം അതിന്മ കയറ്റി വെക്കുക, അതാണ് മൗഊദത്തി എന്ന് പറയുന്നത്, മനസ്സിലല്ലേ? ചില അറബികൾ ഇതേപോലെ കുട്ടികളെ കൊണ്ടുവരും, എന്നിട്ട് കുഴി കിണർ കാണും, കുഴി കാണും, ആ കുഴിയിലേക്ക് നോക്കാൻ പറയും. ഇങ്ങനെ കുട്ടികളുണ്ടല്ലോ, ഇതിൽ വന്ന് നോക്കാറില്ല. അപ്പൊ ബാക്കിൽ നിന്ന് തള്ളിയിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഭാരം മണ്ണ് വാരിയിടുക, അല്ലെങ്കിൽ പിന്നെ ഭാരം ഇടുക. അപ്പൊ ആ കുട്ടീന്റെ ആർത്തനാദവും വിളിയൊക്കെ കേൾക്കും അതിന്റെ അകത്ത്. പക്ഷെ അത് അവരെ യേശുമായിരുന്നില്ല, അവരിൽ യേശുമായിരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ. ബനു തമീം ഇതിന്റെ പിന്നെ ഒരു ചിലര് ദാരിദ്ര്യം ഭയന്നായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. ദാരിദ്ര്യം അതായത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന ദാരിദ്ര്യം ഭയന്നിട്ട് അവർ കൊന്നിരുന്നു, പെൺകുട്ടികളെ പ്രത്യേകിച്ച് കൊന്നിരുന്നു. കാരണം അവര് ജീവിതധർമ്മമായിട്ട് പലരും കണ്ടിരുന്നത് യുദ്ധം, അതേപോലെ തന്നെ കച്ചവടം ഇതൊക്കെയാണല്ലോ. അപ്പൊ യുദ്ധത്തിനും കച്ചവടത്തിനൊക്കെ പെണ്ണിനെ പറ്റൂല, അതിനൊക്കെ ആരാ വേണ്ടത്, ആണാ വേണ്ടത്. അതുകൊണ്ട് തന്നെ പെണ്ണിൽ നിന്ന് അവര് നേരത്തെ കാലത്തെ സലാമത്താവും. ഇങ്ങനെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്. നഹനു നർസുഖുക്കും വയ്യാഹും, അവർക്കും നിങ്ങൾക്കും നാമാണ് അന്നം തരുന്നത്, അതുകൊണ്ട് ദാരിദ്ര്യമായിരുന്നു നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് എന്നുള്ള സുബ്ഹാനഹു. അപ്പൊ അങ്ങനെ ആ രീതിയിലും അത് നടന്നിരുന്നു. പിന്നെ ചിലര് അഭിമാനം, പെൺകുട്ടികൾ അപമാനമായിട്ട് കണ്ടിരുന്നു, പെൺകുട്ടികൾ തങ്ങൾക്ക് അപമാനമായി കണ്ടിരുന്നു, എന്നിട്ട് തങ്ങളുടെ അഭിമാന സംരക്ഷണാർത്ഥം അവർ പെൺകുട്ടികളെ വധിച്ചിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഈദ ബുശ്ര അഹദുഹും ബിൽ ഉൻസ വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ര ബി ഐ യുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാത്ത്. വഈദ ബുശ്ര അഹദുഹും ബിൽ ഉൻസ, പെൺകുഞ്ഞ് പിറന്നു എന്നുള്ള സുവിശേഷം, സന്തോഷവാർത്ത വല്ലവർക്കും അറിയിക്കപ്പെട്ടാൽ, അവർക്ക് അറിയിക്കപ്പെട്ടാൽ വല്ല വജുഹു മുസ്വദ്ദ, അവന്റെ മുഖം കറുക്കും എന്നാണ്, കറുത്തിരിക്കും. മാത്രല്ല അവൻ ഈ സങ്കടം അടക്കി പിടിച്ചായിരിക്കും ഉണ്ടാവുക. വല്ല വജുവും മുസ്വദ്ദനും കഥയും, എന്നിട്ട് യതവാറ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ര ബി, പെൺകുട്ടി ഉണ്ടായി എന്ന സന്തോഷ വാർത്ത ഉണ്ടല്ലോ, അത് തനിക്ക് കിട്ടിയത് കാരണത്താൽ ജനങ്ങളിൽ നിന്ന് അവൻ ഒളിച്ചു നടക്കുന്നതാണ്. ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കും, പെൺകുട്ടി ഉണ്ടായി എന്നുള്ളത് നാട്ടിൽ പാട്ടായി, ഇപ്പൊ പെൺകുട്ടിന്റെ വാപ്പ എന്നുള്ള ആ ഒരു അപമാനം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കുന്നതാണ്. എന്നിട്ട് പിന്നെ അയാളുടെ ചിന്തയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറ, അപമാനം സഹിച്ച് ഈ കുട്ടിനെ ജീവനോടെ പിടിച്ചു നിർത്തണം, അം യദുസ്സുഹു ഫിത്തുറ, അതെല്ലാം മണ്ണിൽ അതിനെ പൂഴ്ത്തി താത്തേണമോ, ഇതായിരിക്കും അയാളുടെ ചിന്ത എന്നുള്ളതാണ് അവിടെ പറയുന്നത്, മനസ്സിലായോ? അതാണ് ജാഹിലിയത്തിൽ ഒരു വിഭാഗത്തിന്റെ രീതി, അവർ പെൺകുട്ടികളെ വധിക്കാൻ. ആദ്യമായി പെൺകുട്ടിയെ കൊന്നതിന്റെ ചരിത്രം വായിക്കുമ്പോൾ, അതായത് ഒരാൾക്ക് പെൺമക്കളുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ല ഓമനിച്ച് വളർത്തുന്ന പെൺകുട്ടി, വെറി മക്കളുണ്ട്, കുടുംബമുണ്ട്. പക്ഷെ ഒരു അറേബ്യൻ ഗോത്രം വന്നിട്ട് ഈ കുടുംബത്തെ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത് ഈ കുടുംബത്തിലുള്ളവരൊക്കെ ബന്ദിയാക്കി പിടിച്ചോണ്ട് അങ്ങനെ ബന്ദിയാക്കി പിടിച്ച് കൊണ്ടുപോയവർ പിന്നെ ഇയാളുടെ പെൺകുട്ടിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് മനസ്സിൽ അയാൾക്ക് മനസ്സിൽ കൗതുകം തോന്നി, മോഹം തോന്നി. അങ്ങനെ ആ പെൺകുട്ടിനെ എന്ത് ചെയ്തു, ഈ ബന്ദിയാക്കി പിടിച്ചവൻ വശീകരിച്ചു. പിന്നെ ആളുകൾക്കിടയിൽ ആ പെണ്ണിന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. നിനക്ക് നിന്റെ വാപ്പനെ വേണോ അതല്ല ബന്ദിയായി പിടിച്ചവനെ വേണോ? അപ്പോ ആ പെൺകുട്ടി എന്ത് ചെയ്തു, ബന്ദിയായി പിടിച്ചവനെ മതി എന്ന് പറഞ്ഞു. കാരണം മനസ്സ് അതിൽ പ്രേമം മൂത്തു. അതോടുകൂടി ആ ബന്ദിയായി പിടിച്ചവനെ മതി എന്ന് പറഞ്ഞു ഭർത്താവ് വാപ്പാനെ എന്ത് ചെയ്ത് തള്ളി, വാപ്പാനെ വേണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി മനസ്സിലായില്ലേ, ഈ ഒരു ഫ്യൂച്ചർ പെൺകുട്ടി ഉണ്ടായാൽ തങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന ഭീതിയിൽ അറബികൾ എന്ത് ചെയ്യാൻ തുടങ്ങിയതാണ്, കൊല്ലാൻ തുടങ്ങി പെൺകുട്ടികളെ. കാരണം ഈ രീതിയിൽ പെൺകുട്ടികൾ ചാടിയാലേ, അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ അതിന് ഭാവവും മാറ്റുമൊക്കെ മാറി ഉണ്ടായി. ഏതായാലും ആദ്യമായിട്ട് ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് റബിയ ഗോത്രത്തിൽ ആണ് ഈ സംഭവം അരങ്ങേറിയത്. അതിൽ പിന്നെയാണ് പെൺകുട്ടികളെ വധിക്കാൻ തുടങ്ങിയത്. ഏതായാലും പിന്നെ മാനം കാക്കാനും ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനും അതേപോലെ തന്നെ പിന്നെ ഈ പിന്നെ എന്തായാലും പറയാം ഒരുതരം പുറംപൂച്ച് അതൊക്കെ മൂഢമായ ധാരണകൾ അതൊക്കെ കാരണത്താൽ പെൺകുട്ടികളെ വധിക്കുന്ന ജാഹിലിയ സംസ്കാരം ഉണ്ടായിരുന്നു. അത് ജീവനോട് കൂടിയിട്ട് അതും പിന്നെ ചിലരുണ്ടല്ലോ ഭാര്യക്ക് നൊമ്പര ഇളകിയാൽ പ്രസവവേദന ഇളകിയിട്ടുണ്ടെങ്കിൽ താൻ കുത്തിയ കുഴിയിലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് പ്രസവിപ്പിക്കുക. ഭാര്യനെ ഒരു കുഴി അവിടെ കുത്തിയേക്കും, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് പ്രസവം. പെണ്ണാണ് എങ്കിൽ പ്രസവിച്ച കുട്ടിനെ എന്ത് ചെയ്യും, ആ കുഴിയിലേക്ക് തള്ളി മണ്ണിടും. ആണാണ് എങ്കിൽ കുട്ടിനെ മാനേറ്റ് പരിക്ക് പോരും. മനസ്സിലെ, അതായിരുന്നു അവരുടെ പതിവ്. പിന്നെ നിസ്സലദാസ്ലമാത്തങ്ങളുടെ അടുക്കലേക്ക് ഖൈസ് ഇബ്നു ആമിറുൽ മിങ്കരി എന്ന വ്യക്തി വരുന്നുണ്ട്. ഖൈസ് ഇബ്നു ആമിറുൽ മിങ്കരി, അദ്ദേഹം ബനു തമീം ഗോത്രക്കാരനാണ്. ബനു തമീം ഖൈസ് ഇബ്നു ആമിറുൽ മിങ്കരി റസൂലുള്ളാന്റെ അടുക്കൽ വന്ന് പിന്നെ അദ്ദേഹവും കൂട്ടുകാരും ബനു തമീം ഒന്നായിട്ട് വന്ന് സൂറത്തു ഹുജറാത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ആ വിഷയം ഉണർത്തുന്നുണ്ട്. സൂറത്തു ഹുജറാത്തിൽ ബനു തമീം ഗോത്രം വന്നിട്ടാണ് ഒച്ച ഉയർത്തിയ സംഭവം. ഏതായാലും ആ കൂട്ടത്തിൽ ഖൈസ് ഇബ്നു ആമിറുണ്ട്. ഖൈസ് ഇബ്നു ആമിറുൽ മിങ്കരി അത്തമീമി അദ്ദേഹം വന്നു. അങ്ങനെ അയാളുടെ പിന്നെ നിസ്സലദാസ്ലമാത്തങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ എട്ട് പെൺമക്കളെ കൊന്നിട്ടുണ്ട്, എട്ട് പെൺമക്കളെ ജീവനോടുകൂടി കൊന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ 12, എട്ട് പെൺമക്കളെ കൊന്നു ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ജീവനോടുകൂടി. ഈ രീതിയിൽ മനസ്സിലായില്ലേ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യുർഹം മല്ലാ യുർഹം, ലാ യുർഹം മല്ലായ റഹം, റഹ്മത്തില്ലാത്തവർക്ക് റഹ്മത്ത് അള്ളാഹിൽ നിന്ന് കിട്ടൂല എന്ന് പറയുന്നു. അത് പിന്നെ ഈ ആൾ ഖൈസ് ഇബ്നു ആമിർ അൽ മിങ്കരിയുടെ വിഷയത്തിൽ എട്ട് പെൺമക്കളെ കൊല്ലണമെന്ന് ആലോചിച്ച് നോക്കി. അത് പിന്നെ ആ ഖൈസ് ഇബ്നു ആമിറിന്റെ കൂടെയാണ് ആളുടെ ആരുള്ളത്, അഖറാ ഇബ്നു ഹാബിസ് ഉള്ളത്. അഖറാ ഇബ്നു ഹാബിസ് ഉള്ളത് ബനു തമീം തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അവർ വന്നാണ് ബനു തമീം മദീനയിലേക്ക്. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിന്റെ അടുത്ത് ഉമ്മ കിണകുണ്ട്, ഹസൻ ഹുസൈൻ ഇവരെ അടുത്ത് ഉമ്മ കിണുണ്ട്. അപ്പോ അഖറാ ഇബ്നു ഹാബിസ് പറയാണ്, എനിക്ക് 10 മക്കളുണ്ട്, ഇതുവരെ ഞാനൊന്നും ഉമ്മ എടുത്തിട്ടില്ല, നിങ്ങൾ കുട്ടികൾക്ക് ഉമ്മ എടുക്കുമെന്ന്, കുട്ടികളെ പിടിച്ച് നിങ്ങൾ നാറ്റുമോ ഉമ്മ എടുക്കുമെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിന്റെ കൽബിൽ നിന്ന് അള്ളാഹു റഹ്മത്ത് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് ഉടമപ്പെടുത്തുക. അപ്പോ അവർക്ക് കുട്ടികൾക്ക് ഒരു ഉമ്മ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു വിചിത്ര സ്വഭാവമായിട്ടായിരുന്നു മനസ്സിലായാലും ഉണ്ടായിരുന്നത്. അതാണ് ഗ്രാമീണതയിൽ ഈ ബദുക്കളുടെ സ്വഭാവം. ഏതായാലും ബനു തമീം അവരൊക്കെ ഈ രീതിയിലായിരുന്നു. പിന്നെ അതിന്റെ അർത്ഥം എല്ലാം പിന്നെ ഈ നീര് വറ്റിയ മരുപ്പറമ്പാണി എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഈ ബിനാമവികളിൽ ഫറസ്ദക്ക് എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. ഫറസ്ദക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെട്ട കവിയാണ് ഫറസ്ദക്ക്. ബനു തമീമാണ് ഫറസ്ദക്ക്, ജരീർ, അഹ്സൽ, മൂന്ന് പ്രമുഖ കവികളാണ്. അതിൽ ഫറസ്ദക്കിന്റെ വല്യാപ്പുണ്ട്, ഇബ്നു നാജിയ തമീമി എന്ന് പറയും. ബനു തമീമിൽപ്പെട്ട ആളാണ് ഇബ്നു നാജിയ. ഫറസ്ദക്ക് പറയുന്നുണ്ട്, എന്റെ വല്യാപ്പ 360 കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ രക്ഷപ്പെടുത്തി, എവിടുന്ന് രക്ഷപ്പെടുത്തി, കുട്ടികളെ പെൺകുട്ടികളെ കുഴിച്ചുമൂടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ എന്റെ വല്യാപ്പ അവരെ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. പൂർണ്ണ ഗർഭിണികളായ രണ്ടൊട്ടകങ്ങളെ നൽകിയിട്ട് കുട്ടികളെ വാങ്ങിയിരുന്നു എന്നൊക്കെ റിപ്പോർട്ട് കാണാൻ സാധിക്കും. വേറെ നൽകും വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം. ഏതായാലും പിന്നെ ഈ സഹസ ഇബ്നുനാജിയ ഫറസ്ദക്കിന്റെ വല്യപ്പ, അദ്ദേഹം 360 കുട്ടികളെ രക്ഷപ്പെടുത്തി എന്ന് ഫറസ്ദക്ക് പറയുന്നുണ്ട്. ജാഹിലിയത്തിൽ. അപ്പൊ ഈ ഒരു സ്വഭാവം ചില അറേബ്യൻ ഗോത്രങ്ങളിൽ സാർവത്രികമായിരുന്നു. അള്ളാഹു സുബ്ഹാന തആല പറയുന്നു, വൈദൽ മൗഊദതു സുഇലത് ബിഅയ്ദം ബിൻ ഖുതിലത്. ഇന്ന് ഉണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ പറയുമ്പോ തന്നെ ഇന്ന് പിന്നെ ജീവനോടെ കൂടി കുഴിച്ചുമൂടുന്ന ആ സ്വഭാവം ഇല്ലെങ്കിലും ജാഹിലിയത്തിൽ എന്തിനാണോ ജീവനോടെ കൂടി കുഴിച്ചുമൂടിയത് ആ സ്വഭാവത്തിൽ ഈ ഭ്രൂണഹത്യകൾ അതേപോലെ തന്നെ അത്തരം ഏർപ്പാടുകൾ ചെയ്യുന്ന സംസ്കാരമുണ്ട്. ആ ദുഷിച്ച സംസ്കാരം പലരിലും ഉണ്ട്. അള്ളാഹ് കാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായി, അസിൽ പോലും എന്നാണ്, അസിൽ എന്ന് പറഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടലിൽ വികാരം പുറത്തേക്ക് ക്ഷമിപ്പിക്കലാണ്, അത് പിന്നെ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ഈ വികാരത്തിലാണ് എങ്കിൽ കുട്ടികൾ കുറെ ഉണ്ടായാൽ ആളുകൾ എന്ത് പറയും, കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കണ്ടേ, ഇങ്ങനത്തെ വികാരത്തിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ജാഹിലിയത്ത് തന്നെ, ഇസ്ലാം വിലക്കിയ ജാഹിലിയത്താണ് അവിടെ. അതുപോലും അപ്പൊ അനുവദനീയമാകില്ല എന്ന് പണ്ഡിതന്മാർ ശക്തമായിട്ട് ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും വൈദൽ മൗഊദതു ഇലത് ബിഅയ്ദംബിൻ ഖുതിലത്. ഇവിടെ മൗഊദത്താണ് ചോദിക്കപ്പെടുന്നത്. മൗഊദത്ത് എന്താ? കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയാണ്, ചെറിയ കുട്ടിയാണ് അല്ലെ, അതാണ് ചോദിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ചോദിക്കേണ്ടത്? ചോദ്യം ചെയ്യേണ്ടത് ആരാണ്? കൊന്നോനെയാണ്, രക്ഷിതാവിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ചോദ്യം ചെയ്യേണ്ടത്. പക്ഷേ രക്ഷിതാവ് ചോദ്യം ചെയ്യപ്പെടുന്നില്ല, ആരാ ചോദ്യം ചെയ്യപ്പെടുന്നത്? കുട്ടിയാണ്. അതെന്തിന്? എന്തിന്? അതായത് ഈ പണി ചെയ്ത രക്ഷിതാവിനെ അള്ളാഹു സുബ്ഹാനഹു വതാല നോക്കണ്ടല്ല എന്നുള്ളതാണ്. അയാളോട് അള്ളാഹു സുബ്ഹാനഹു വതാല നോക്കുക പോലും ചെയ്യൂല എന്നുള്ളതാണ്. ചോദ്യമല്ല, നോക്കൂല. പിന്നെയോ ഇതിനോട് ചോദിക്കണം എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വതാല അയാളെ, ആ രക്ഷിതാവിനെ പറ്റെ പരിഗണിക്കൂല, ഒരു നിലക്കും പരിഗണിക്കൂല. മാത്രമല്ല ഈ കുട്ടി ചോദിച്ചിട്ട് അതിന്റെ പ്രതികരണം അതെന്താകണം? ഇത് ചെയ്തവന് വിനയാകണം, അവന് ശിക്ഷയാകണം എന്നുള്ളത് കൊണ്ടാണ്. വൈദൽ മൗഊദത്ത് സുഇലത് ബിഅയ്ദം ബിൻ ഖുതിലത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാൻ പോലും യോഗ്യനല്ലാത്തവനാണ് അയാൾ എന്നുള്ളത് ആണ് അവിടെ മനസ്സിലാക്കുന്നത്. طيب واذا الصحف نشرت واذا السماء كشطت واذا الصحف صحفنا صحائف الاعمال കർമ്മരേഖകൾ واذا الصحف نشرت കർമ്മരേഖകൾ അത് നിവർത്തപ്പെട്ടാൽ വിചാരണക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വന്നാൽ ഓരോരുത്തരുടെയും കർമ്മരേഖകൾ അവരുടെ കയ്യിൽ കൊടുക്കും. അത് നിവർത്തി വെക്കപ്പെട്ടതായിട്ട് കൊടുക്കും. എന്നിട്ട് ഇഖ്റാഇ കിതാബക, നിന്റെ കർമ്മരേഖ നീ വായിക്കൂ എന്ന് അവരോട് പറയും. അതാണ് വൈദ സുഹുഫ് നുശിറത്, കർമ്മരേഖകൾ നിവർത്തപ്പെട്ടാൽ. വൈദ സമാഉ, സമാ എന്നാണ് വാനം, ആകാശം. കുശിതത്, കുശിതത് എന്നാണ് എന്താ? കുശിത എന്ന് പറഞ്ഞാൽ ഈ കഷ്ത എന്ന് പറഞ്ഞാൽ തൊലി ഇരിക്കണേന്ന് പറയും. ഈ മൃഗങ്ങളുടെയൊക്കെ സെൽഹ് എന്നറിയില്ലേ, മസലഹ് ഇല്ലേ, തൊലി ഇരിക്കണേന്ന് പറയും. അതേപോലെ തന്നെ പിന്നെ ഒരു സംഗതി ഒരു സ്ഥാനത്ത് നീക്കുന്നതിന് പറയും കുശിതത്. അവിടെ ഇവിടെ വൈദ സമാവ് ആകാശമായാൽ കുശിതത്, കുശിതത് എന്ന് പറഞ്ഞാൽ ഉസീലത്, ഉസീലത്ത് അത് ആകാശം, അതുള്ളിടത്ത് നിന്ന് ആകാശം നീക്കപ്പെട്ടാൽ. വൈദൽ ജഹീം, ജഹീം ജഹീം എന്ന് പറഞ്ഞാൽ നരകം, നരകം. സുഇറത്, സുഇറ സഅറന കത്തി ആളിച്ചു, സുഇറത് കത്തി ആളിക്കപ്പെട്ടാൽ. വൈദൽ ജഹീമു സുഇറത് കത്തിക്കപ്പെട്ടാൽ എന്നല്ല, പിന്നെ കത്തിച്ച് തീ ആളിക്കപ്പെട്ടാൽ. വൈദൽ ജഹീമു സുഇറത് നരകം, അത് കത്തി ആളിക്കപ്പെട്ടാൽ. വൈദൽ ജന്ന, വൈദൽ ജന്ന സ്വർഗം ആയാൽ, എന്തായാൽ? ഉസ്ലിഫത്, എന്താ ഉസ്ലിഫത്? ആ അടുപ്പിക്കപ്പെട്ടാൽ. സുൽഫ എന്ന് പറയലേ, സുൽഫ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന സുൽഫ എന്നാണ്, ആ സുൽഫ ഖുർബ എന്നർത്ഥം. ഉസ്ലിഫ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കപ്പെട്ടു, ഉസ്ലിഫത് അത് അടുപ്പിക്കപ്പെട്ടു. ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ, മുത്തഖീങ്ങളിലേക്ക് സ്വർഗം അടുപ്പിക്കപ്പെടും എന്നാണ്. സ്വർഗം മുത്തഖീങ്ങളിലേക്ക് അടുപ്പിക്കപ്പെടും. അതാണ് വൈദൽ ജന്നത്ത് സ്വർഗമായാൽ ഉസ്ലിഫത്ത് അത് അടുപ്പിക്കപ്പെട്ടാൽ വിശ്വാസികളിലേക്ക് മുത്തഖീങ്ങളിലേക്ക് സ്വർഗം അടുപ്പിക്കപ്പെട്ടാൽ ഇതൊക്കെ അന്ത്യനാള് അന്ത്യനാൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നടക്കുന്ന വിഷയങ്ങളാണ് സൂര്യൻ നക്ഷത്രാദികൾ പർവ്വതങ്ങൾ ചെന നിറഞ്ഞ ഒട്ടകങ്ങൾ പിന്നെ വന്യമൃഗങ്ങൾ അതേപോലെ സമുദ്രങ്ങൾ മനുഷ്യർ മൗഊദ സുഹഫ് സമ ജഹീം ജന്നത്ത് ഇതിനൊക്കെ അന്ത്യനാളായാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതൊക്കെ ഇതാ ഇതാ അങ്ങനെ ആയാൽ 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 എന്ത്, അതൊക്കെ ഷർത്താണല്ലോ. ആയാൽ എന്ത്, ഷർത്തിന്റെയും ബർഫിന്റെയും അതാണ് ഇതാ. ആയാൽ എന്ത് അത് പറഞ്ഞിട്ടില്ല. എന്താണ് ആയാൽ എന്താ, അലിമത് നഫ്സുമ്മ അഹ്ബറത്. അലിമത് നഫ്സുൻ അലിമത് കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും അറിയും, എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടും. എന്ത് ബോധ്യപ്പെടും? മാ അഹ്ബറത്, മാ അഹ്ബറത്, എന്താ മാ അഹ്ബർ, അഹ്ബർ എന്നാണ് കൊണ്ടുവന്നത് ഹാജരാക്കിയത്. മാ അഹ്ബറത്, അവ എന്താണ് ഹാജരാക്കിയത്, മാ എന്നാണ് മൗസൂല. അലിമത് നഫ്സുൻ, എല്ലാ മനുഷ്യരും അറിയും. മാ അഹ്ബറത്, അവരെന്താണ് കൊണ്ടുവന്നത് സമർപ്പിച്ചത്. നഫ്സുൻ എന്നുള്ളത് സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിച്ചത്, അതുകൊണ്ടാണ് മാ അഹ്ബറത്. നഫ്സി എന്താണ് കൊണ്ടുവന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടും അറിയും. എല്ലാ മനുഷ്യരും എന്ന അർത്ഥത്തിലാണ് ഇവിടെ നഫ്സുൻ. അലിമത് നഫ്സുൻ, എല്ലാ മനുഷ്യരും അറിയും. മാ അഹ്ബറത്, എന്താണ് താൻ കൊണ്ടുവന്ന് സമർപ്പിച്ചത് അല്ലെങ്കിൽ താൻ ഹാജറാക്കിയത്. എന്താണ് ഹാജറാക്കിയത്? അള്ളാഹനെ കണ്ടുമുട്ടാനുള്ള തിരുമൂൽ കാഴ്ച. തങ്ങളുടെ കർമ്മങ്ങൾ, തങ്ങളുടെ കർമ്മങ്ങൾ, അത് നല്ലതാണെങ്കിൽ അത്, തീയതാണി എങ്കിൽ അത്. ഒമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറഹു ഒമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറഹു യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂഇൻ യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യരും കണ്ടെത്തും. മാ അമിലത് മിൻ ഖൈരിൻ, അവ ചെയ്ത നന്മകളെല്ലാം. മുഹ്ളറൻ, ഹാജരാക്കപ്പെട്ടതായി. വമാ അമിലത് മിൻ സൂഇൻ, അവർ ചെയ്ത തിന്മയും ഹാജരാക്കപ്പെട്ടത് എല്ലാ മനുഷ്യരും കണ്ടെത്തും എന്നാണ്. അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖ്ഖറത്, അല്ലേ മുമ്പ് പറഞ്ഞല്ലേ. എല്ലാ മനുഷ്യരും താൻ തഖ്ദീം ചെയ്തതും തഖീർ ചെയ്തതും അവിടെ കണ്ടെത്തും. അതാണ് അവിടുത്തെ വിഷയം. അലിമത് നഫ്സും മാ അഹ്മറത്, അല്ലേ. ഈ ദുനിയാവിൽ മനുഷ്യരെന്താണോ സമ്പാദിച്ചത്, അത് വാക്കാൽ പ്രവൃത്തിയാൽ മനസ്സാൽ, അതൊക്കെ ഇവകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും അറിയും. അതാണ് വിഷയം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ അലിമത് നഫ്സും മാ അഹ്ബറത് എന്നത് ഓതിയപ്പോ അതിനാണ് ഈ കഥയെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞത്. ഈ കഥയ്ക്ക് എന്തിനാ ഓതിയത്? ഇത് പറയാനാണ് അല്ലേ. ഈ കഥയ്ക്ക് ഓതിയത് ഷംസിന്റെയും നജിമിന്റെയും ജബലിന്റെയും ഇഷാർ ഇതിനൊക്കെ കഥ ഓതിയത് എന്തിനാ? ഇത് പറയാനാണ്. അലിമത് നഫ്സും മാ അഹ്ബറത്. طيب ഇനി ഇൻഷാല്ലാ നമുക്ക് ഫല ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് തുടങ്ങിയിട്ട് സൂറത്തിന്റെ ബാക്കി വരേക്കുള്ള വിഷയങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.